പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 15 പാർട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്ത നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കുറിവാക്യം എന്നുള്ളത് എസ്രയുടെ പുസ്തകം 5:2 എസ്രയുടെ പുസ്തകം തന്നെ 6:14. ഞാനതൊന്ന് വായിക്കട്ടെ. അങ്ങനെ ശേൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലിൻ്റെയും യോസാദാക്കിൻ്റെ മകനായ യോശുവയും എഴുന്നേറ്റ് യെരുശലേമിലെ ദൈവാലയം പണിയാൻ തുടങ്ങി. 6:14, യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു എന്ന് അവിടെ വായിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അസാധ്യതകളെ കാണാതെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, എസ്രയുടെ പുസ്തകത്തിൽ യാതൊരു സാധ്യതയും ഇല്ലാതെ കാര്യങ്ങൾ മുഴുവനും പ്രതികൂലമായി തീർന്നിട്ട് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാഹചര്യമില്ലാതിരുന്നപ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ ജനത്തെ തൻ്റെ പ്രവാചകന്മാരിലൊരു ധൈര്യപ്പെടുത്തി ദൈവാലയം പണിക്ക് ഉപയോഗിച്ച അത്ഭുതകരമേറിയ ചരിത്രമാണ് നമുക്ക് എസ്രയുടെ പുസ്തകത്തിൽ നിന്നും വായിക്കുവാൻ കഴിയുന്നത്. എസ്രയുടെ പുസ്തകം പരിശുദ്ധ സത്യ വേദപുസ്തകത്തിലെ 15 പുസ്തകമാണ്. എസ്രയുടെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എസ്ര ശാസ്ത്രി തന്നെയാണ്. എഴുതിയ കാലം BC 536 BC 456 ഇടയിലുള്ള 80 ചരിത്രം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എസ്രയുടെ പുസ്തകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവാലയത്തിൻ്റെ മഹാശില്പി എന്നുള്ള നിലയിലാണ്. അതിൻ്റെ കുറിവാക്യം എസ്രയുടെ പുസ്തകം 3:8-13 വാക്യങ്ങളിലും യോഹന്നാൻ സുവിശേഷം 2:18-28 വാക്യങ്ങളിലും നമുക്ക് അത് കാണുവാൻ കഴിയും. ഈ പുസ്തകത്തിലെ വിഷയം എന്നുള്ളത് ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണം എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രവാസത്തിന് ശേഷമുള്ള സ്തോത്രം വിവരണം, അതുപോലെ ദൈവാലയം പണിയെക്കുറിച്ചുള്ള വിവരണം, എസ്ര, നെഹെമ്യാവ് എന്നിവരിലൂടെ നടന്ന ദൈവപ്രവൃത്തിയൊക്കെയും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. BC 458 BC 444 ഇടയിൽ സ്തോത്രം. എസ്രയുടെ നേതൃത്വത്തിൽ 42,360 പേരും സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ അതുപോലെ മറ്റൊരു കൂട്ടരും ഹല്ലേലൂയ യെരുശലേമിലേക്ക് സ്തോത്രം കടന്നു വരാൻ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരാനിടയായി തീർന്നു. ആ മടങ്ങി വന്നവരുടെ ചരിത്രവും ദൈവാലയം പണിയുമാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. എസ്രയുടെ പുസ്തകം 1:2 വായിക്കുന്നു, കോരശിന്റെ കൽപ്പന പ്രകാരം. സ്തോത്രം. കോരശിന്റെ കൽപ്പന പ്രകാരം, കോരശ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദൈവാലയത്തിൻ്റെ ഉപകരണങ്ങളും അതുപോലെ പൊന്ന്, വെള്ളി, മറ്റ് വിലയേറിയ വസ്തുക്കളൊക്കെയും എസ്രയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നൽകിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ, അവൻ യെരുശലേമിൽ അവൻ്റെ ദൈവമായ യഹോവയ്ക്കൊരു ആലയം പണിയട്ടെ, അതിന് മുഴുവൻ ചെലവുകളും ഞാൻ എൻ്റെ രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവഴിക്കുമെന്ന് കൽപ്പിച്ചുകൊണ്ട് കോരശ് കൽപ്പനയിടുകയും അതനുസരണമായി 1 42,360 പേര് വിവിധ ഗോത്രങ്ങളിൽ ഉള്ളവർ എസ്രയോട് കൂടെ സ്തോത്രം പുറപ്പെട്ട് യെരുശലേമിൽ എത്തിച്ചേരാനിടയായി തീർന്നു. 1:2 വായിക്കുന്നു, കോരശിന്റെ കൽപ്പന പ്രകാരം ആ ഉപകരണങ്ങളെല്ലാമായി അവർ സ്തോത്രം യെരുശലേമിലേക്ക് ഉള്ള യാത്ര അവിടെ വർണ്ണിക്കുകയാണ്. 3:8 സമയം അല്പം പോലും പാഴാക്കാതെ അവർ രണ്ടാം മാസം പണി തുടങ്ങി എന്ന് വായിക്കുകയാണ്. അവർ ദൈവാലയത്തിന്റെ പണി തുടങ്ങുവാനിടയായി തീർന്നു. മൂന്നാം അധ്യായത്തിന്റെ തന്നെ 11 മുതൽ 13 വരെ വാക്യങ്ങളിൽ ആ ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ അവർ അത്യുച്ചത്തിൽ ആർപ്പിട്ടു എന്ന് വായിക്കുകയാണ്. എന്നാൽ പണ്ടത്തെ ദൈവാലയം കണ്ടിട്ടുള്ള പ്രായമുള്ളവർ ആ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ അവർ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവരുടെ കരച്ചിലും ആർപ്പ് വിളിയും അനേക ദൂരം കേട്ടു. ഓ, മറ്റുള്ളവർ, ദേശത്തുള്ളവർ അത് കേട്ട് അതിശയിച്ചു പോകാനിടയായി തീർന്നു. അങ്ങനെ അവർ ശ്രദ്ധിച്ചപ്പോഴാണ് ഇവിടെ ഒരു ആലയം പണി നടക്കുന്നു. ദേശത്തുള്ളവർ അടുത്തു വരാൻ തുടങ്ങി. അവർ പറയാൻ തുടങ്ങി, നിങ്ങളുടെ ആലയം പണിയുന്നതിൽ ഞങ്ങളും നിങ്ങളോട് കൂടെ കൂടാം, ഞങ്ങളെ സഹകരിപ്പിക്ക്, നമുക്ക് ഒരുമിച്ച് പണിയാം എന്ന് ദേശത്തുള്ളവർ പറയാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്കൊരു പങ്കോ ഒരു ഓഹരിയോ ഇല്ലെന്ന് മടങ്ങി വന്നവർ പ്രസ്താവിച്ചപ്പോൾ ദേശത്തുള്ളവർ അവർക്ക് എതിരായി തീരാനിടയായി തീർന്നു. എസ്രയുടെ പുസ്തകം 4:7 ദേശത്തുള്ളവർ ബിസ്ലാമും മിത്രദേത്തും താബയേലും ശേഷം കൂട്ടക്കാരും പാർസി രാജാവായ അർത്തക്ഷഷ്ടാവിന് ഒരു പത്രിക എഴുതിക്കൊണ്ട് ഈ രാജ്യം പണ്ടു മുതലേ ഓ ശക്തരായ രാജാക്കന്മാർ വാണിരുന്ന സ്ഥലവും അവർ കപ്പം വാങ്ങുകയും ചുറ്റുമുള്ള രാജ്യങ്ങളെ ഓ തോൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശക്തരായ രാജാക്കന്മാരോട് വാണിട്ടുണ്ട്, ഈ ആലയം പണി കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ രാജാവിനോട് മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേശത്തുള്ളവർ എഴുതിയച്ച പത്രികയിൻ പ്രകാരം രാജാവ് കൽപ്പനയിടുകയാണ്. 4:21 ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നത് വരെ പട്ടണം പണിയെന്ന് നിർത്തിവെക്കാൻ ആജ്ഞാപിക്കുക എന്നവിടെ വായിക്കുകയാണ്. ഈ ആജ്ഞ വായിച്ചപ്പോൾ ഓ മടങ്ങി വന്ന ജനം പണി നിർത്തി. അവരവരുടെ വയലിലേക്ക് തിരിഞ്ഞു. പലരും അവരുടെ വീട് പണിയാൻ തുടങ്ങി. മറ്റ് പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. പക്ഷെ അവിടെ വലിയ വറുതിയും കരച്ചിലും നിലവിളിയും ഇല്ലായ്മയും ശൂന്യതയും കടന്നു വരാനിടയായി തീർന്നു. അങ്ങനെ ജനം പാപത്തിലേക്ക് പോയപ്പോൾ എസ്ര ശാസ്ത്രി ഹല്ലേലൂയ കരഞ്ഞു നിലവിളിച്ച് ദൈവത്തിന്റെ ദൂത് ആ ജനത്തോട് വിളിച്ചു പറയാനിടയായി തീർന്നു. അങ്ങനെ ആ ജനത്തോട് ദൈവത്തിന്റെ ദൂത് അത്യന്തം ശക്തിയോടെ എസ്ര ശാസ്ത്രി വിളിച്ചു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അതിന് 4:24 ദീർഘ വർഷങ്ങൾ പണി മുടങ്ങിക്കിടന്നു എന്ന് വായിക്കുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അസാധ്യതകളെ കാണാതെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ശത്രുവായ പിശാചും ചുറ്റുപാടും സാഹചര്യവും എല്ലാം നമ്മെ നോക്കിക്കൊണ്ട് പറഞ്ഞേക്കാം, നിനക്കിനി ഒരു ഉയർച്ചയില്ല, നിനക്കിനി ഒരു നന്മയില്ല, നിനക്കിനി ഒരു അഭിവൃദ്ധിയില്ല, നിന്റെ കുടുംബത്തിന്റെ ചരിത്രം തീർന്നതാണ്, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം തീർന്നതാണ്, സാമൂഹികമായി നിന്റെ കുടുംബത്തിന് ഇനിമേലൊരു ഉയർച്ചയില്ല, ഓ നിന്റെ ഹലൽ ജോലിയിൽ നിനക്കിനി ഒരു പ്രതീക്ഷയില്ല, നിന്റെ കുടുംബജീവിതത്തിന്റെ പ്രതീക്ഷ തകർന്നു പോയിരിക്കുന്നു, ഹല്ലേലൂയ നിന്റെ വരുമാന മാർഗം അത് ശൂന്യമായി പോയിരിക്കുന്നു, ദേശം മുഴുവനും മഹാരോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, നിനക്കും കുടുംബത്തിനും ദേശത്തിനും ഇനിയൊരു ഉദ്ധാരണമില്ലെന്ന് ഓ ശത്രു ഓ വിളിച്ചു പറയുമ്പോൾ എസ്രയിലൂടെ സ്തോത്രം ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നിശ്ചയമായും ഉദ്ധാരണങ്ങളെ ഒരുക്കി തരുമെന്ന്. അങ്ങനെ ഓ സ്തോത്രം, എസ്രയുടെ പുസ്തകം 5:2-6:14 വായിക്കുന്നു. അങ്ങനെ ശേൽത്തിയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ യോശുവും എഴുന്നേറ്റ് യെരുശലേമിലെ ദൈവാലയം പണിയാൻ തുടങ്ങി. അവർ ധൈര്യപ്പെട്ട് പണി ആരംഭിച്ചു. 6:14 യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെഗ്രാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധ്യമായും വന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓ ഹല്ലേലൂയ, പണിയരുതെന്ന് പറഞ്ഞ സ്റ്റേ അവിടെ കിടപ്പുണ്ട്. ആ സ്റ്റേയുടെ പിന്നാലെ അവർ പോയില്ല, അവർ വിശ്വാസത്താൽ പണി തുടങ്ങി. പ്രവാചകന്മാരായ ഹഗ്ഗായും സെഖര്യാവും അവരെ ദൈവവചനത്താൽ ധൈര്യപ്പെടുത്തി. ഓ സ്തോത്രം, പണി മുടക്കുവാൻ രാജാവ് കൽപ്പിച്ചപ്പോൾ അവർ തിരിച്ച് അവർ രാജാവിന് മറുപടി അയച്ചു, രാജാവേ, തിരുമനസ്സിലൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെ ഈ പണി ഏൽപ്പിച്ചത് മറ്റാരുമല്ല. ഓ സ്തോത്രം, ഈ സ്തോത്രം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കോരശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ കൽപ്പന പുറപ്പെടുവിച്ചിട്ട് നെബുക്കദ്നേസർ രാജാവ് യെരുശലേമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ഓ സകല ഓ ഭണ്ഡാരത്തിൽ നിന്ന് കൊണ്ടുപോയതും ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുപോയതുമായ പൊൻവെള്ളി പാത്രങ്ങളും ഉപകരണങ്ങളും ഞങ്ങളുടെ കയ്യിൽ തിരികെ തന്നുവിട്ടിട്ട് ഓ ആലയം പണിയാനും അതിനാവശ്യമുള്ള സകല ഓ സാമ്പത്തിക ഭൗമിക ഓ ആവശ്യങ്ങളെല്ലാം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവഴിക്കാനും പറഞ്ഞ് ഞങ്ങളെ രാജകൽപ്പന പ്രകാരം പറഞ്ഞു വിട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം പദ്ധതിയല്ല, കോരശ് രാജാവിന് കൽപ്പന എന്ന് ഉണർത്തിച്ചപ്പോൾ രാജഭണ്ഡാരത്തിൽ ഓ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്ന് അത് ശരിയെന്ന് മനസ്സിലാക്കിയപ്പോൾ രാജാവ് കൽപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 6:11 സ്തോത്രം, ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ, അതേ സ്തോത്രം, ഹല്ലേലൂയ. അതിന് 10 മുതലുള്ള വാക്യങ്ങൾ, ദൈവത്തിന്റെ ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാവുകൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, കോതമ്പ്, ഉപ്പ്, വീഞ്ഞ, എണ്ണ എന്നിവയും യെരുശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം വെറുതെ കുറവ് കൂടാതെ കൊടുക്കേണ്ടതിന് ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീടിന്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ ൂക്കിക്കളയുകയും അവന്റെ വീട് അതുനിമിത്തം കുപ്പക്കുന്നാക്കി കളയുകയും വേണം എന്ന് ഞാൻ കൽപ്പന കൊടുക്കുന്നു എന്ന് രാജകൽപ്പന പുറപ്പെടുകയാണ്. ഇത് മാറ്റുവാനോ യെരുശലേമിലെ ഈ ദൈവാലയം നശിപ്പിപ്പാനോ തുണയുന്ന ഏത് രാജാവിനും ജനത്തിനും തന്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തുമെന്ന് ദാര്യാവേശ ഞാൻ കൽപ്പിക്കുന്നെന്ന കൽപ്പന അവർക്ക് ലഭിച്ചപ്പോൾ തൊട്ട് ആഴത്തെ വാക്യത്തിൽ 6:14 വായിക്കുന്നു, യഹൂദന്മാർ മൂപ്പന്മാർ പണിതു ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. അവർ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കോരശിന്റെയും ദാര്യാവശിന്റെയും പാർസി രാജാവ് അർത്ഥക്ഷിഷ്ടാവിന്റെയും കൽപ്പന പ്രകാരം അത് പണിതു തീർത്തു എന്ന്. ദാര്യാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാം 3-ാം തീയതി ഈ ആലയം പണിതു തീർത്തു എന്ന് വായിക്കുകയാ. അതിന്റെ 16-ാം വാക്യം, ഇസ്രയേൽ മക്കളും പുരോഹിതന്മാരും ലേവിനും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠ കഴിച്ചു എന്നവിടെ വായിക്കുകയാണ്. അതാ പ്രിയപ്പെട്ടവരെ, ശത്രു ലോക സാമ്രാട്ടിനെ കൊണ്ട് ഇനി ഒരു കൽപ്പന വരുന്നത് വരെ ഈ ആലയം പണിയരുതെന്ന് കൽപ്പിച്ചാൽ അതേ ലോക സാമ്രാട്ടിന്റെ പിന്തുടർച്ചാവകാശിയെ കൊണ്ട് ഈ ആലയം പണിയാൻ കൽപ്പന പുറപ്പെടുവിക്കാൻ കഴിയുന്നവൻ എന്നോ നിങ്ങളോട് കൂടെയുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടോ ഭാരപ്പെടണ്ട, അവൻ കൂടുതൽ നല്ലത് കരുതും. സാമ്പത്തിക വരുമാനങ്ങൾ അടഞ്ഞുപോയോ ഭാരപ്പെടണ്ട, അവൻ കൂടുതൽ നല്ലത് കരുതും. രോഗിയായിത്തീർന്ന് ഓ നിരാശപ്പെട്ടോ ഭാരപ്പെടേണ്ട, സൗഖ്യമാക്കുന്ന കർത്താവ് യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ധൈര്യപ്പെട്ട് അവൻ്റെ നാമത്തെ സ്തുതിച്ച് അവൻ്റെ ദാസന്മാരെ നമുക്ക് എഴുന്നേറ്റ് പണിയാം, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ നമുക്ക് ഏവർക്കും ആശ്വാസമാകട്ടെ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നഥ അവിടുത്തെ തിരുക്കുമാരനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വചനത്തോട് അടുത്തു വരുന്നു. ഓ എസ്രയിലൂടെ, ഓ സെഖര്യാവിലൂടെ, ഹല്ലേലൂയ, നെഹെമ്യാവിലൂടെ, ഓ സ്തോത്രം, ഇദ്ദോ ഓ വിന്റെ മകനായ ഹല്ലേലൂയ എസ്രയിലൂടെ സ്വർഗത്തിലെ ദൈവം ചെയ്ത വലിയ പ്രവർത്തികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളാൽ ഭൂമിയുടെ അറ്റത്തോളമുള്ള അങ്ങയുടെ സകല ജനത്തെ, ഈ വചനം കേൾക്കുന്ന സകല ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴികൾ തുറക്കണം, അടഞ്ഞ വാതിൽ തുറക്കണം, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ കഴിയുന്ന യേശുവിന്റെ നാമം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ ധാരാളം പകരെ പ്രാർത്ഥന കേൾക്കുന്ന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.